الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ മാനിച്ചുകൊണ്ട് സദൃത്തരായി മുത്തഖികളായി ജീവിച്ച് മരണപ്പെട്ടു പോകുവാൻ എന്നോടും നിങ്ങളെല്ലാവരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. ഒരു മുസ്ലിമിൻ്റെ ജീവിതം ക്രമീകരിക്കപ്പെട്ടതോ ക്രമം തെറ്റിയതോ, ഒരു മുസ്ലിമിൻ്റെ ജീവിതം ക്രമീകരിക്കപ്പെട്ടതായിരിക്കണം. കാരണം ആ ജീവിതത്തിൻ്റെ ക്രമീകരണത്തിന് ആവശ്യമായ ശരീഅത്ത് നിയമസംഹിത നൽകിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തിയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്രമരഹിതമായി താളം തെറ്റി ജീവിക്കുന്നതിന് നാം അല്ലാഹുവിനെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. അത് നമ്മുടെ തന്നെ ചെയ്തികളുടെയും പ്രവർത്തനങ്ങളുടെയും അനന്തരഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു പ്രവൃത്തിയിലും ക്രമരഹിതമായി നമുക്ക് കാണാൻ സാധ്യമല്ല. അവന്റെ സൃഷ്ടിപ്പിലും സംവിധാനങ്ങളിലും എല്ലാം പരസ്പര പൂരകമായി ക്രമീകരിക്കപ്പെട്ട് അഭൂതപൂർവമായ അത്ഭുതകരമായ പൂർവ ഒത്തിണക്കം എല്ലാ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലും സംവിധാനങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വസ്സമാഅ റഫഅഹ വവളഅൽ മീസാൻ, ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തി, എന്നിട്ട് വവളഅൽ മീസാൻ, ഓരോന്നിനും അത് നിലനിൽക്കുവാൻ ആവശ്യമായ സമതുലിതാവസ്ഥ, അതിന്റെ മീസാൻ, സാധാരണ തുലാസ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഓരോന്നിനും അതിന്റെ തൂക്കം ക്രമീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാണ് തുലാസ്, അതാണ് മീസാൻ. അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ ഭാരവും അതിൻ്റെതായ തൂക്കവും അതിൻ്റെതായ സംവിധാനവും അതിൻ്റെതായ ഘടനയും നൽകിയത് കൊണ്ടാണ് ഓരോന്നും പരസ്പരം പൊട്ടിപ്പിളരാതെയും പരസ്പരം തട്ടിപ്പൊട്ടാതെയും അതതിന്റെ വ്യവസ്ഥകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത മീസാൻ,
അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങൾ മീസാനിൽ ഒരതിക്രമവും കാണിക്കാൻ പാടില്ല. നിങ്ങളുടെ ക്രമങ്ങളിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ചില വ്യവസ്ഥകളുണ്ട്, ആ വ്യവസ്ഥകളിൽ നിങ്ങൾ പരിധി ലംഘിക്കാൻ പാടില്ല. വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത്, നിങ്ങളുടെ തൂക്കത്തിൽ നിങ്ങൾ നീതി കാണിക്കുക. വലാ തുഖ്സിറുൽ മീസാൻ, ഒരിക്കലും തൂക്കത്തിൽ നിങ്ങൾ കുറവ് വരുത്തരുത്. നിങ്ങൾ തിട്ടപ്പെടുത്തുമ്പോൾ, നിങ്ങൾ തൂക്കി നോക്കുമ്പോൾ, കാര്യങ്ങൾ കണക്കാക്കുമ്പോൾ നിങ്ങൾ അതിൽ ഒരു ന്യൂനതയും ഒരു കുറവും നിങ്ങൾ വരുത്താൻ പാടില്ല. പടച്ച തമ്പുരാൻ എല്ലാറ്റിനും പരിപൂർണമായ വ്യവസ്ഥയും സന്തുലിതാവസ്ഥയും പരസ്പര കോർവയും ഒത്തിണക്കവുമാണ് എല്ലാ കാര്യങ്ങൾക്കും വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഈ പരിപൂർണമായ ഈ ഒത്തിണക്കം അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുണ്ട്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും അതിന്റെ എല്ലാ കാര്യങ്ങളിലും ഈ അത്ഭുതം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, തബാറകല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജ വജഅല ഫീഹാ സിറാജ വഖമറ മുനീറ വഹുവല്ലദീ ജഅല ലൈല വന്നഹാര ഖിൽഫത്തൻ ലിമൻ അറാദ അൻ യദക്കറ അവ അറാദ ശുകൂറ. സൂറത്തുൽ ഫുർഖാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ 61-62 വചനങ്ങളിൽ പറയുന്നു, തബാറകല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജ, അല്ലാഹു എത്രയോ അനുഗ്രഹീതനായിരിക്കുന്നു, മഹത്വത്തിന്റെ ഉടമസ്ഥനായിരിക്കുന്നു. അല്ലദി, എങ്ങനെയുള്ള അല്ലാഹുവാണ്, ജഅല ഫിസ്സമാഇ ബുറൂജ, സഞ്ചാരമണ്ഡലങ്ങളെ നക്ഷത്രമണ്ഡലങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്ത് നിശ്ചയിച്ചു. ഓരോന്നിനും അതിന്റേതായ സഞ്ചാര പദങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു, രാശികൾ നിശ്ചയിച്ചു കൊടുത്തു. വജഅല ഫീഹാ സിറാജൻ, അതിൽ കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിളക്കിനെ നിശ്ചയിച്ചു. വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറ, അതുപോലെ തന്നെ വെളിച്ചം, ആ പാൽ വെളിച്ചം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിന് കുളിർമയുള്ള വെളിച്ചം നൽകുന്ന ആ നക്ഷത്രം അല്ല അഥവാ ചന്ദ്രൻ അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ വിശിപ്പിച്ചു. അങ്ങനെ കത്തിജ്വലിക്കുന്ന വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്ന സൂര്യനും രാത്രി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രനും അല്ലാഹു ആകാശത്തിൽ നിശ്ചയിച്ചു. വഹുവല്ലദീ ജഅല ലൈല വന്നഹാര ഖിൽഫത്തൻ ലിമൻ അറാദ അൻ യദക്കറ അറാദ ശുകൂറ, അവനാണ് രാവിന്റെ പിറകെ പകലും പകലിന്റെ പിറകെ രാവുമായി ഒന്ന് മാറി മാറി പരസ്പരം അതിക്രമങ്ങൾ കൂടാതെ അത് നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരം ഇരുട്ടും വെളിച്ചവും പകലും രാവും ഒന്നിന് പിറകെ ഈ രൂപത്തിൽ മാറി മാറി വരുന്ന പരിസ്ഥിതി ഉണ്ടാക്കിയത് ലിമൻ അറാദ അൻ യദക്കർ ഔ അറാദ ശുകൂറ. ഈ വ്യവസ്ഥകളിലും ഈ ക്രമീകരണങ്ങളിലും ഈ സന്തുലിതാവസ്ഥയിലും ചിന്തിക്കുന്ന ആളുകൾക്കും അള്ളാഹുവിന് നന്ദി ചെയ്യണമെന്ന് ബോധമുള്ള ആളുകൾക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പൊ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിപ്പിലും നമുക്ക് ഈ ന്യായരഹിതമായ ക്രമരഹിതമായ ഒരു രീതി നമുക്ക് കാണുവാൻ സാധ്യമല്ല. മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ പോലും ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, ഏറ്റവും ചൊവ്വായ ഒരു മാർഗത്തിലാണ്, ഒരു രീതിയിലാണ്, ഒരു സംവിധാനത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സൃഷ്ടിച്ചത്. യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യ, മാ ഗറക ബി റബ്ബികൽ കരീം, ഉദാരമതിയായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ പറ്റിച്ചതാരാണ്? നീ നിഷേധിയാകുന്നു, നീ ധിക്കാരിയാകുന്നു, നീ കൊള്ളരുതായ്മകൾ പ്രവർത്തിക്കുന്നു, നീ പടച്ചവനെ ചോദ്യം ചെയ്യുന്നു, നിന്റെ പരലോക ജീവിതത്തെ മറന്നുകൊണ്ട് താന്തോന്നിയായി ജീവിക്കുന്നു, ആരാണ് നിനക്ക് ഇത്രമാത്രം ഈ താന്തോന്നിത്വം നൽകിക്കൊണ്ട് നിന്നെ പറ്റിച്ചത്? യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബി റബ്ബികൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, അവൻ നിന്നെ പടച്ചു, നിന്നെ അതിന്റെ സമമായ രൂപത്തിൽ ഒന്നിനും ഒരേറ്റ പറ്റുകൾ ഒരു വൃത്തികേടുകൾ തോന്നാത്ത വിധം നിന്നെ അവൻ സമപ്പെടുത്തി, അതിലെല്ലാം നീതിപൂർവകമായ വിഭജനങ്ങൾ നടത്തി, ഓരോ അവയവങ്ങളും അതിന്റെ വെക്കേണ്ട സ്ഥാനത്ത് ഘടിപ്പിച്ചു, അതുപോലെ ഓരോ അവയവങ്ങൾക്കും അതിന്റേതായ സംവിധാനങ്ങളും പ്രത്യേകതകളും നൽകി. ഫീ അയ്യി സൂറത്തിൻ മാ ശാ റകബക, എന്തൊരു അത്ഭുതകരമായ രൂപഭംഗിയിലാണ് നിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച് സംവിധാനിച്ചത്. അങ്ങനെയുള്ള ആ അള്ളാഹു നിനക്ക് ഇത്ര സൗന്ദര്യവും രൂപഭംഗിയും ഇത്രയും വിദഗ്ധമായ സംവിധാനങ്ങളിലൂടെയും സൃഷ്ടിച്ചുണ്ടാക്കിയ റബ്ബ് അത് ക്രമീകരിച്ചതാണ് മനുഷ്യ, നിന്റെ സൃഷ്ടിപ്പ്. ആ വിഷയത്തിൽ നീ ഏറ്റവും അധമനിൽ അധമനായി. ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, പിന്നെ അധവന്മാരിൽ ഏറ്റവും അധമനായി, മോശക്കാരനായി, ക്രമങ്ങൾ തെറ്റിയവനായി, ക്രമങ്ങളില്ലാത്തവനായി, അരാജകത്വത്തിൽ വാഴുന്നവനായി മനുഷ്യനെ അള്ളാഹു തള്ളി. എന്ത്, അവന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ ആയിത്തീർന്നു, അവൻ തന്നെ സ്വയം അധപ്പതിക്കാൻ തീരുമാനിച്ചു. അപ്പോ ഏറ്റവും നല്ല സൃഷ്ടിപ്പിലാണ് മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആ ഭൂമിയെ നാം പരത്തി, അതിൽ മലകളെ വെച്ചു, അങ്ങനെ അതിൽ മനുഷ്യന് ആവശ്യമുള്ള സസ്യലതാദികളെ അതിന്റെ കണക്ക് നോക്കി മാത്രം ക്രമപ്രകാരം അള്ളാഹു മുളപ്പിച്ചു. നെല്ല് എത്രയോ മനുഷ്യന്മാർക്ക് ആഹാരമായി ഉപയോഗിക്കുന്ന നെല്ല് അത് വളരെ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചു. മനുഷ്യന്മാർക്ക് വളരെ കുറച്ച് മാത്രം ഉപയോഗപ്പെടുന്ന വസ്തുക്കൾ കുറച്ച് മാത്രം ഉൽപ്പാദിപ്പിച്ചു. ഓരോന്നിനും അതിന്റെ കണക്കും അതിന്റെ തോതും അതിന്റെ അളവും അള്ളാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ചു. എല്ലാ വസ്തുക്കൾക്കും ഇവിടെ അതിന്റെ തോതനുസരിച്ചാണ് അള്ളാഹു ഈ ഭൂമിയിൽ മുളപ്പിച്ചത് എന്ന് സൂറത്തുൽ ഹിജ്ർ അതിന്റെ 19-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു. ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് ആ അള്ളാഹു സുബ്ഹാനഹു വതാല സൂറത്തുൽ ഫുർഖാനിൽ അങ്ങനെ ആകാശത്ത് വിളക്കും പൂർണ്ണമായ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രനും അതുപോലെ തന്നെ രാപ്പകലുകൾ മാറി വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മനുഷ്യന്റെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഇബാദുർ റഹ്മാൻ അള്ളാഹുവിന്റെ അടിമകളെ വിശേഷിപ്പിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർദി ഹൗനൻ ഫഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. ഇബാദുർ റഹ്മാൻ അള്ളാഹുവിന്റെ അടിമകൾ, അല്ലദീന യംശൂന അലൽ അർദി ഹൗനൻ, അവ നടത്തത്തിന്റെ ഒരു ക്രമം, അഹങ്കാരം കാണിച്ചുകൊണ്ട് പൊങ്ങച്ചം കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് അങ്ങനെ അഹങ്കാരത്തോടുകൂടിയല്ല ഭൂമിയിൽ നടക്കേണ്ടത്. ഭവ്യതയോടെ താഴ്മയോടെ അവന്റെ ഒതുക്കവും അവന്റെ ആ മനുഷ്യത്വവും പൂർണ്ണമായും പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആ ഇബാദുർ റഹ്മാൻ ഭൂമിയിലൂടെ നടക്കുന്നത്. ഇതാ ഹാത്ത ബഹുമുൽ ജാഹിലൂൻ, അവ്യയം കാണിക്കുന്ന മനുഷ്യന്മാർ അവരോട് അഭിസംബോധനം ചെയ്താൽ മോശപ്പെട്ട വാക്കുകളിലൂടെയോ ചീത്ത വാക്കുകളിലൂടെയോ അവർ അഭിസംബോധന ചെയ്താൽ അവർ പറയും ഖാലു സലാമ, നിങ്ങൾക്ക് സമാധാനം, സലാമ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരോട് തർക്കിക്കാൻ നിൽക്കാതെ അവരവരോട് സംവാദത്തിന് നിൽക്കാതെ, കാരണം അവിവേകമുള്ള ആളുകളാണ്, വിവേകമുള്ള ആളുകളല്ല, ബുദ്ധിയുള്ള ആളുകളല്ല. വെറും കുഴപ്പത്തിനും നാശക്കും ഫിത്നക്കും എല്ലാ അർത്ഥത്തിലും അതിനുവേണ്ടി മാത്രം മെനക്കെടുന്ന ആളുകളാണ്. അവരോട് സംസാരിക്കാൻ നിൽക്കേണ്ടതില്ല, കാരണം അവർ ഫിത്നയും നാശവും മാത്രം ആഗ്രഹിക്കുന്ന ആളുകൾ. അതുകൊണ്ട് അവർ അവരുടെ പാഠത്തിനെ വിട്ടേക്കണം, അവർ ശ്രദ്ധിക്കാതിരിക്കണം. അവർ ഏത് വിധത്തിലുള്ള പ്രതിലോമ പ്രവർത്തനങ്ങൾ നടത്തിയാലും അത് അള്ളാഹുവിന്റെ ആരാധനാലയങ്ങളിൽ തന്നെ ആയാലും അവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. ആ ഫിത്നക്കാരെ നിങ്ങൾ അവഗണിച്ചു വിട്ടേക്കണം. അങ്ങനെ ഏതെങ്കിലും ആളുകളെ ഉടെ അടുക്കൽ കൂടി നിങ്ങൾ പോയാൽ അവരോട് ഖാലു സലാമ, അവരോട് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിലൂടെ ഭവ്യതയുടെയും മാന്യതയുടെയും നടന്നു പോകുന്നവരായിരിക്കും അവർ എന്ന് മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു, വല്ലദീന ഇദാ അംഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അവർ സ്വത്ത് ചെലവാക്കുകയാണെങ്കിൽ, അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള പണം ചെലവാക്കുകയാണെങ്കിൽ അതൊരിക്കലും അമിതമായി ആവശ്യത്തിലധികം അവർ ഇസ്റാഫ് കാണിച്ചുകൊണ്ട് ചെലവാക്കുകയില്ല. വലം യഖ്തുറു, ആവശ്യത്തിന് ചെലവാക്കാതെ പിശുക്കി അവർ കെട്ടിപ്പൂട്ടി വെക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമ, അത് രണ്ടിന്റെയും ഇടക്കുള്ള ഒരു ക്രമം, ഒരു രീതി അവർ സ്വീകരിക്കും. ആവശ്യത്തിന് അവർ ചെലവാക്കും, അനാവശ്യത്തിന് അവർ ചെലവാക്കുകയില്ല. ഇതാണ് ഒരു മുസ്ലിമിന്റെ ഒരു സ്വഭാവമായി, ഒരു മുസ്ലിമിന്റെ ഹയാത്തായി നമുക്ക് പരിചയപ്പെടുന്നത്. വൈദാ മറു ബിർ ലഗ്വി മറു കിറാമ, അനാവശ്യമായി തനിക്ക് ഒരു നിലക്കും ഗുണം ചെയ്യാത്ത, തനിക്ക് ഒരു നിലക്കും ഉപകാരം ചെയ്യാത്ത മോശപ്പെട്ട കാഴ്ചകളിലൂടെയോ മോശപ്പെട്ട സംഭവങ്ങളിലൂടെയോ അടുക്കൽ കൂടി അവർ പോകുമ്പോൾ മറു കിറാമ, അതിലൊന്നും അവർ പങ്കെടുക്കാതെ മാന്യന്മാരായ അതിന്റെ മുമ്പിലൂടെ അതൊന്നും ശ്രദ്ധിക്കാതെ അവർ നടന്നു പോകും. കാരണം മാന്യമല്ലാത്ത കാഴ്ചകൾ, മാന്യമല്ലാത്ത സംഭവങ്ങൾ, മാന്യമല്ലാത്ത സംസാരങ്ങൾ, മാന്യമല്ലാത്ത ഇടപെടലുകൾ, അതിലൊന്നും ഒരു മുസ്ലിമിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെയുള്ള ലഹുവിലൂടെ, അത് പാട്ടുകളായിരിക്കാം, നൃത്തങ്ങളായിരിക്കാം, അതുപോലെ തന്നെ വളരെ വൃത്തികെട്ട വേഷവിധാനങ്ങളോടെ ആടിപ്പാടുന്ന മറ്റ് കാഴ്ചകളായിരിക്കാം, നേർച്ചകളോ പൂരങ്ങളോ ആയിരിക്കാം, പക്ഷെ അതിലൊന്നും ചെന്ന് അതിന്റെ എല്ലാ വൃത്തികേടുകളും ഏറ്റുവാങ്ങി മോശക്കാരനാവാൻ അവനെ കിട്ടുകയില്ല. കാരണം ഫൈദാ മറു ബില്ലഗ്വി മറു ഖിറാമ, അവർ മാന്യന്മാരായി അതിലൊന്നും പങ്കെടുക്കാതെയും അതിലൊന്നും സാന്നിധ്യം അറിയിക്കാതെയും അവർ അവരുടെ പാട്ടിന് മാന്യന്മാരായി നടന്നു പോകും എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നു. അപ്പൊ ആകാശഭൂമികളുടെ ക്രമീകരണങ്ങൾ ഓർമ്മപ്പെടുത്തിയതിനു ശേഷം മനുഷ്യരിൽ അള്ളാഹുവിന്റെ ഇബാദുകളായ ഇബാദുർ റഹ്മാൻ ആ ക്രമത്തോടും വ്യവസ്ഥയോടും കൂടി ജീവിക്കുന്ന ആളുകളാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ആ ക്രമം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആഹാരത്തിൽ അമിതമായി ആഹരിക്കുകയില്ല. അതേപ്രകാരം തന്നെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ നടക്കുന്ന പാത്രത്തിൽ ഏറ്റവും മോശപ്പെട്ട പാത്രം അവന്റെ വയറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അമിതമായി ആഹാരം കഴിക്കുകയില്ല, നേരെ മറിച്ച് അതിന്റെ മൂന്നിലൊന്ന് ആഹാരവും മൂന്നിലൊന്ന് വെള്ളവും മൂന്നിലൊന്ന് കാലിയും. ഇതാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണ ആഹാര ക്രമത്തിന് ആഹാര കാര്യത്തിന് വെച്ചിട്ടുള്ള ഒരു ക്രമം. അതുപോലെ തന്നെ അത് കഴിക്കുമ്പോൾ വൃത്തിയോടുകൂടി കഴിക്കും, കൈ കഴുകിക്കൊണ്ട് കഴിക്കും, ബിസ്മി ചൊല്ലിക്കൊണ്ട് കഴിക്കും, വലത്തെ കൈകൊണ്ട് കഴിക്കും, തന്റെ അടുത്തുള്ള ഭക്ഷണത്തിൽ നിന്ന് എടുത്ത് കഴിക്കും. ആൾക്കൂട്ടത്തിൽ എല്ലാവരും കൂടി ആഹാരം കഴിക്കുകയാണെങ്കിൽ എല്ലാ പാത്രത്തിന്റെ ഭാഗത്തു നിന്നും കൈയിട്ട് കഴിക്കുകയല്ല, നേരെ മറിച്ച് തന്റെ അടുത്ത് നിന്ന് അത് എടുത്തു നിന്നും അങ്ങനെ എല്ലാവർക്കും മാന്യമായ നിലക്ക് എല്ലാവരോടും പെരുമാറിക്കൊണ്ട് ഒരു നല്ല ആഹാരക്രമമാണ്. വസ്ത്രത്തിന്റെ വിഷയത്തിൽ അത് അവന് ശരീരത്തിന് വിശാലമാകുന്ന വസ്ത്രമായിരിക്കണം, അതിനെ അത് നെരിയാണിന്റെ മുകളിലേക്ക് കയറ്റി ഉടുക്കണം. അതേപ്രകാരം തന്നെ അതിൽ വൃത്തിയുണ്ടായിരിക്കണം, അതിൽ തഹാറത്ത് അവൻ സ്വീകരിക്കണം. ഇങ്ങനെ ഒരുപാട് വസ്ത്രത്തിന്റെ നിയമക്രമങ്ങൾ, അതുപോലെ തന്നെ ആഹാരത്തിന്റെ ക്രമങ്ങൾ, പാർപ്പിടത്തിന്റെ ക്രമങ്ങൾ, അത് അവൻ ആവശ്യമുള്ള വീടുണ്ടാക്കണം, ആ വീട് അതിന് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ അവൻ നോക്കണം. പക്ഷേ അതിൽ അള്ളാഹുവിന്റെ ദിക്ര് അവിടെ ഉയർന്നു കാണാൻ ആവശ്യമുള്ള കാര്യങ്ങൾ ആ വീട്ടിൽ സംവിധാനിക്കണം. എന്നാൽ അള്ളാഹുവിന് അർപ്പിക്കുന്ന വിധത്തിലുള്ള ചിത്രങ്ങളോ കൊത്തുപണികളോ ബിംബങ്ങളോ ഒന്നും ആ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല. കാരണം അത്തരം വീടുകളിൽ ഒരിക്കലും അള്ളാഹുവിന്റെ മലക്കുകൾ കയറുകയോ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുകയോ ചെയ്യുകയില്ല. അതുപോലെ തന്നെ സുവർ ചിത്രങ്ങളുള്ള വീടുകളിലും അതുപോലെ തന്നെ നായകളെ പൊട്ടുന്ന വീടുകളിലും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കടക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹോദരന്മാരെ അവിടെ വീടിന്റെ ക്രമം വെച്ചിട്ടുണ്ട്, വിവാഹത്തിന് അള്ളാഹു ക്രമം വെച്ചിട്ടുണ്ട്, കുട്ടികളെ വളർത്തുന്നതിലും അവർക്ക് പേര് കൊടുക്കുന്നതിലും അവരെ ദീനിയായി വളർത്തുന്നതിലും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലും ഒക്കെ ക്രമം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും മനുഷ്യന്റെ ഓരോ വിഷയത്തിലും, കരാർ പാലിക്കുന്ന വിഷയത്തിൽ, ഇടപാട് നടത്തുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ ഇൽമു പഠിക്കുന്ന വിഷയത്തിൽ, ഇതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ക്രമം വെച്ചിട്ടുണ്ട്. ആ ക്രമങ്ങൾ പാലിച്ചുകൊണ്ടും ആ നീതിക്കനുസരിച്ചും ഒരു മുസ്ലിം ജീവിക്കുകയാണെങ്കിൽ അവന്റെ ജീവിതം വളരെ സന്തോഷപ്രദവും അതുപോലെ തന്നെ ആഹ്ലാദജനകവുമായിരിക്കും. അങ്ങനെയുള്ള ക്രമം സ്വീകരിച്ച സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഉൾപ്പെടുത്തിരുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله وصلى الله وسلم على خير خلقه محمد وعلى اله وصحبه اجمعين اما بعد ايها الاخوان اوصيكم ثانيا بتقوى الله സഹോദരന്മാരെ സഹോദരികളെ ഒന്നുകൂടി അല്ലാഹുവിനെ സൂക്ഷിക്കുവാൻ എന്നോടും നിങ്ങളോടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ മനുഷ്യന്റെ വാക്കുകൾ പലപ്പോഴും മനുഷ്യനെ അളക്കുന്നത് അവൻ പുറത്തേക്ക് സംസാരിക്കുന്ന സംസാരത്തിലൂടെയാണ്. പലപ്പോഴും മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് മുറിപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ അവന്റെ നാക്കുകൊണ്ട് അവൻ പുറത്തേക്ക് പറയുന്ന ഒരു വാക്കുകളിലൂടെ മുറിപ്പെടുത്താൻ സാധിക്കും. വിശുദ്ധ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഖൂലു ഖൗലൻ സദീദ. അപ്പൊ വാക്കിൽ ക്രമമുണ്ട്, അത് ക്രമപ്പെടുത്തി മാത്രമേ സംസാരിക്കാവൂ, അത് അതിന്റേതായ ക്രമമാണ്. ഖൂലു ഖൗലൻ സദീദ യുസ്ലിഹു ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുത്ഇല്ലാഹ റസൂലഹു ഫഖദ് ഫാസ് ഫൗസൻ അളീമ. സൂറത്തുൽ അഹ്സാബ് അതിന്റെ 71-ാമത്തെ വചനം. വിശ്വാസികളെ, നിങ്ങൾ പറയുകയാണെങ്കിൽ ശരിയായ നേരായ കാര്യങ്ങൾ മാത്രം പറയണം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ അത് നിങ്ങളുടെ കർമ്മങ്ങളെ നന്നാക്കും, നിങ്ങളുടെ ദോഷങ്ങളെ അതുകൊണ്ട് പൊറുക്കപ്പെടും. അതുപോലെ തന്നെ ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയാണെങ്കിൽ അവൻ അങ്ങേയറ്റം വിജയമുണ്ടായി എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ അവൻ ഹൈർ പറയട്ടെ, ഔലി യസ്മുത്. ഏതെങ്കിലും ഒരു കാര്യം സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരം ഹൈറായ കാര്യമായിരിക്കണം സംസാരിക്കേണ്ടത്, ശ്രദ്ധ സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവൻ നിശബ്ദത പാലിക്കണം. ഇങ്ങനെ ഓരോ വിഷയത്തിലും അള്ളാഹു അതിന് ക്രമീകരണങ്ങൾ വെച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രമീകരണങ്ങൾ വെച്ചിട്ടുണ്ട്. പള്ളിയിൽ നമ്മൾ സഫായി നമസ്കരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസ്, അദ്ദേഹം പറയുകയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു മനാകിബന ഫിസ് സലാത്ത്, നമസ്കാരത്തിൽ ഞങ്ങളുടെ ചുമലുകൾ തടവി അപ്പുറവും എപ്പുറവും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം തെറ്റി നിൽക്കുന്ന ചുമലുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെയാക്കുമായിരുന്നു. എന്നിട്ട് നബി പറഞ്ഞു, ഇസ്തവൂ. കണ്ടില്ലേ ഇമാമുകളൊക്കെ പറയുന്നത്, ഇസ്തവൂ, നിങ്ങൾ നേരെ ചൊവ്വേ നിൽക്കുക, ക്രമം തെറ്റി നിൽക്കരുത്, ക്രമത്തോടുകൂടി നിൽക്കുക. വലാ തഖ്തലിഫൂ, നിങ്ങൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി നിൽക്കരുത്. ഫതഖ്തലിഫു ഖുലൂബുക്കും, കാരണം നിങ്ങൾ സഫിൽ ക്രമം തെറ്റി നിൽക്കുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയങ്ങളുടെ ക്രമം തെറ്റിച്ചു കളയും. എന്താണ് സഫിലെ ക്രമവും മനുഷ്യ ഹൃദയങ്ങളുടെ ക്രമവും തമ്മിൽ വല്ലാത്ത ബന്ധമുണ്ടല്ലോ? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമം തെറ്റി നിൽക്കുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തെ തമ്മിൽ ക്രമം തെറ്റിച്ചു കളയും. ലി അലിയനി, എന്റെ അടുക്ക്, അഥവാ ഇമാമായ എന്റെ അടുക്കൽ നിൽക്കേണ്ടത് ഉലുൽ അഹ്ലാമി വന്നുഹ, കൂടുതൽ ബുദ്ധിയും വിവേകമതികളുമായ കൂടുതൽ വിവരമുള്ള ആളുകളാണ് ഇമാമിന്റെ അടുത്ത് നിൽക്കേണ്ടത്. സുമ്മല്ലദീനയലൂനഹും സുമ്മല്ലദീനയലൂനഹും റവാഹു മുസ്ലിം. ഇത് മുസ്ലിം ഉദ്ധരിച്ച ആളുകളാണ്. അപ്പോ കൂടുതൽ വിവരമുള്ളവരും കൂടുതൽ ജനങ്ങളിൽ മാന്യതയും വിവേകവും ഉള്ളവരും അതുപോലെ തന്നെ അതിന്റെ അന്തസ്സും കൂടുതൽ കാര്യങ്ങളുമുള്ള ആളുകൾ, കൂടുതൽ ബുദ്ധിയുള്ള ആളുകൾ, കൂടുതൽ അറിവുള്ള ആളുകൾ ഇമാമിന്റെ അടുത്ത് നിൽക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സഫ് ശരിയാക്കണം. ഇതേ പ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അബൂ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസ്, ഇന്നമാ ജുഅലിൽ ഇമാമു ലിയുതമ്മ ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം നിശ്ചയിച്ചത് ഇമാമിനെ പിൻപറ്റാനാണ്. ഇമാം അവിടെ ഇമാമായി നമസ്കരിക്കും, ഒരുപക്ഷെ ഇമാമിനേക്കാൾ മുമ്പ് റുക്കുവിൽ പോകും, ഇമാമിനേക്കാൾ മുമ്പ് സുജൂദിൽ പോകും, ചിലപ്പോൾ ഇമാമ് തൊട്ടടുത്ത പ്രവൃത്തിയിലേക്ക് മുഴുകിയാൽ പോലും അയാൾ പഴയ പ്രവൃത്തിയിൽ തന്നെ തുടരും. അപ്പോൾ ഇമാമിനേക്കാൾ പിന്തിപ്പോവുകയോ ഇമാമിനേക്കാൾ മുന്തിപ്പോവുകയോ ചെയ്യുന്ന നമസ്കാരക്കാരുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ജുഅലൽ ഇമാമു ലിയുത്തമ്മ ബിഹി ഫലാ തഖ്തലിഫു അലൈഹി, ആ ഇമാമിൽ നിന്ന് നിങ്ങളൊന്നും വ്യത്യാസപ്പെടാൻ പാടില്ല, ഇമാമിന്റെ മുന്നോട്ടായി പോകാൻ പാടില്ല, ഇമാമിന്റെ കാര്യത്തിൽ നിന്ന് പിറകോട്ടാകാൻ പാടില്ല. ഫഇദാ റകഅ ഫർകഉ, ഇമാം റുകുഉയിൽ പോയാൽ നിങ്ങൾ പോകണം. وَإِذَا قَالَ سَمِعَ اللَّهُ لِمَنْ حَمِدَهُ إِمَامُ سَمِعَ اللَّهُ لِمَنْ حَمِدَهُ എന്ന് പറഞ്ഞാൽ ഫഖൂലു റബ്ബന ലക്കൽ ഹംദ് എന്ന് പറയണം. وَإِذَا سَجَدَ فَاسْجُدُوا, ഇമാം സുജൂദ് ചെയ്താൽ നിങ്ങൾക്ക് സുജൂദിൽ പോകാം. وَإِذَا صَلَّى جَالِسًا, ഇമാം ഇരുന്ന് നമസ്കരിക്കുകയാണെങ്കിൽ فَصَلُّوا جُلُوسًا أَجْمَعُونَ, നിങ്ങൾ ഇരുന്ന് നമസ്കരിക്കണം. ഇമാം ഇരിക്കുകയാണെങ്കിൽ നിങ്ങളും ഇരുന്ന് തന്നെയാണ് നമസ്കരിക്കാൻ പാടുള്ളത്. നിങ്ങൾക്ക് നിൽക്കാൻ ആരോഗ്യം ഉണ്ടെന്ന കാര്യമില്ല, ഇമാം ഇരുന്നാണ് നമസ്കരിക്കുന്നതെങ്കിൽ നിങ്ങളും ഇരിക്കണം. നിങ്ങൾ സഫ് ശരിയാക്കണം. നമസ്കാരത്തിന്റെ ഭംഗിയിൽ പെട്ടതാണ്, നമസ്കാരത്തിന്റെ ആ മനോഹാരിതയിൽ പെട്ടതാണ് നിങ്ങൾ സഫ് ശരിയാക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് സഫ് തിരിഞ്ഞും മറിഞ്ഞും ചുമലും കാലിന്റെ മടമ്പുകളും ഒക്കെ ഒന്ന് പരിശോധിച്ച് കാലുകൾ തമ്മിൽ ചേർത്ത് ഏറ്റവും അന്തസ്സായിട്ടാണ് സഫ് ശരിയാക്കേണ്ടത്. അതും നമ്മുടെ ക്രമത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇതുപോലെ യുദ്ധസംബന്ധമായ കാര്യങ്ങൾ, അതുപോലെയുള്ള നമസ്കാര, പിന്നെ യാത്രാ സംബന്ധമായ കാര്യങ്ങൾ, യാത്രാ സംബന്ധം മൂന്നാളുകൾ യാത്ര പോവുകയാണെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖറജ സലാസത്തുൻ ഫീ സഫരിൻ, മൂന്നാളുകൾ യാത്ര പോവുകയാണ്, അങ്ങനെയാണെങ്കിൽ ഫൽ യുഅമ്മിറു അഹദഹും, ആ മൂന്നാളിൽ ഒരാൾ അമീറാക്കണം, ഒരാളെ നേതാവാക്കണം, ഒരാളെ നേതൃത്വം കൊടുക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു മുഷാവറ ആവശ്യമായി വരുമ്പോൾ ഒരു നേതാവും രണ്ട് അനുയായികളും ചുരുങ്ങിയ പക്ഷം അവരെങ്കിലും ഉണ്ടാകും. ഒരു യാത്രാ സംഘത്തിന്റെ അമീർ ഉണ്ടായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യുദ്ധത്തിൽ പോലും അതിന് മര്യാദകൾ പാലിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂറത്തു തൗബയുടെ ആറാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഏതെങ്കിലും ഒരു ബഹുദൈവ വിശ്വാസി യുദ്ധ സന്ദർഭങ്ങളിൽ നിന്റെ അടുക്കൽ വന്ന് അഭയം തേടിയാൽ അവൻ അഭയം കൊടുക്കണം. മുശ്രിക്കല്ലേ എന്നുണ്ട് അവൻ കൊല്ലലല്ല, നേരെ മറിച്ച് അവൻ അഭയം കൊടുക്കണം. ഹത്താ യസ്മഅ കലാം അല്ലാഹ്, അങ്ങനെ താങ്കൾ ഓതുന്ന ഖുർആന്റെ വചനങ്ങൾ കേൾക്കട്ടെ. സുമ്മ അബ്ലിഗുഹു മഅ്മനഹു, പിന്നെ ആ മുശ്രിക്കിനെ അയാളുടെ നിർഭയ വീട്ടിൽ കൊണ്ടുചെന്നാക്കണം. ആരും അവനെ തൊടാതെ, ആരും അവനെ ഉപദ്രവിക്കാതെ, ആരും അവന് വിഷമങ്ങൾ ഉണ്ടാക്കാതെ അവന്റെ യഥാർത്ഥമായ അഭയ കേന്ദ്രങ്ങളിൽ അവനെ എത്തിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുന്നു. ഈ രൂപത്തിൽ ഓരോന്നിനും ഒരു ക്രമം അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവിന്റെ റസൂലും നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബികൾ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ഒരു പതിവിനെ കുറിച്ച് അവർ പറയുകയാണ്. എന്താണ്? അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന ഹദീസിൽ, കാ അന്നാസു ഇദാ നസല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻസിലൻ തഫറഖു, ഞങ്ങൾ നബിയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് ഞങ്ങൾ അവിടെ താവളമടിച്ചാൽ ആളുകൾക്കും ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു സ്ഥലത്ത് താവളമടിച്ചാൽ ഞങ്ങൾ പിന്നെ ഓരോരുത്തരായിട്ട് അങ്ങോട്ട് പോകും, ചില ആൾക്കാർ കുന്നിന്റെ മുകളിൽ പോകും, ചില ആൾക്കാർ പറന്ന സ്ഥലത്തേക്ക് നടന്നു പോകും, അങ്ങനെ നാനാഭാഗത്തേക്കും ചിന്ന ഭിന്നമായി പോകും. ഇതായിരുന്നു ഞങ്ങളുടെ പതിവ്. താഴ്വരകളിലും കുന്നിൻ ചെരുവുകളിലും ഞങ്ങൾ ഓരോരുത്തരായി, അല്ലെങ്കിൽ രണ്ടോ മൂന്നാളുകളായി ഞങ്ങൾ അങ്ങനെ ഈ സംഘം തെറ്റി ചിന്ന ഭിന്നമായി ഞങ്ങൾ ഉദ്ദേശിച്ച ഭാഗങ്ങളിലേക്ക് പോവുകയായിരുന്നു പതിവ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കണ്ടപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന തഫറുഖകും ഹാദിഹി ശ്യാബുൽ ഔദിയ, ഈ താഴ്വരകളിലും ഈ കുന്നിൻ ചെരുവുകളിലും നിങ്ങൾ ഇങ്ങനെ ചിന്ന ഭിന്നമായി വ്യത്യസ്തങ്ങളായി പരസ്പരം വിഭിന്നരായി ചെറിയ ചെറിയ സംഘങ്ങളായി പോകുന്നത് ഇന്നമാദാലിക്കും മിന ശൈത്താൻ, നിങ്ങൾക്കിടയിലുള്ള ഒരുമ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പിശാചിന്റെ പണിയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് താവളമടിച്ചാൽ ഓരോരുത്തർക്കും തോന്നിയ ദിക്കുകളിലേക്കും ദിശകളിലേക്ക് നടന്നു പോവുകയല്ല ചെയ്യേണ്ടത്. എന്നിട്ട് സഹാബത്ത് പറയാണ്, ഫലം യൻസിലു വഴുതാലിക്ക മൻസിലൻ, പിന്നെ എപ്പോഴെങ്കിലും അവർ സംഘമായി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയാൽ ഇല്ലമ്മ ബഅദുഹും ഇലാ ബഅദ്, അവർ ഒന്നിച്ചാണ് നിൽക്കുക, കൂട്ടം തെറ്റിപ്പോവുകയില്ല. ഹത്താലോ വസത്ത് അലഹിം സൗബുൻ, ഒരു വലിയ വസ്ത്രം ആ കൂട്ടമായി നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ വിരിച്ചാൽ ആ വസ്ത്രത്തിന്റെ ഉള്ളിൽ എല്ലാവരും പെടുന്നത് പോലെ, അമ്മഹും ആ വസ്ത്രത്തിന്റെ ഉള്ളിൽ എല്ലാവരും ഉൾക്കൊണ്ടു പോകുന്നത് പോലെ പരസ്പരം ഒട്ടിച്ചേർന്ന്, പരസ്പരം കൂടിച്ചേർന്ന്, പരസ്പരം ഐക്യത്തോടു കൂടിയാണ്, ഒരാളും ഒരാളിൽ നിന്ന് വേർപിരിഞ്ഞു പോകാറില്ല. ആ സംഘവും സംഘടനയും ആ രൂപവും ആ ഭാവവും പാലിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ ഉണ്ടായിരുന്നത്. അവർ പരസ്പരം ഭിന്നിച്ചു പോയിരുന്നില്ല എന്ന് ഇവിടെ കാണാം. അപ്പൊ എല്ലാറ്റിനും യാത്ര ചെയ്യുന്നിടത്ത്, ഒരു സ്ഥലത്ത് ചെല്ലുന്നിടത്ത്, ഭക്ഷണം കഴിക്കുന്നിടത്ത്, വിവാഹം കഴിക്കുന്ന, എല്ലാറ്റിനും ഒരു ക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഒരു മുസ്ലിമിന്റെ ജീവിതം ക്രമത്തോടു കൂടിയുള്ളതാണ്, ക്രമം തെറ്റിയതല്ല. എന്നാൽ ക്രമം തെറ്റിയ രീതിയിൽ ജീവിക്കുന്ന ആളുകൾ അവർ പരാജയപ്പെട്ടു പോകുന്നു. നമസ്കാരത്തിന്റെ കാര്യത്തിൽ, കുടുംബജീവിതത്തിന്റെ കാര്യത്തിൽ, സാമ്പത്തിക ഇടപാടിന്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ സാമൂഹ്യ ബന്ധങ്ങളിൽ എല്ലാം താളം തെറ്റിക്കുന്ന ആളുകളുണ്ട്. അവര് സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരായി തീരും. അവർ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കാൻ സാധ്യമല്ലാത്തവരായി തീരും. അതിന് വാക്കുകളിലും പ്രവൃത്തികളിലും ഇടപാടുകളിലും കുടുംബ ബന്ധങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലും അവനവന്റെ ഡ്യൂട്ടി നിർവഹിക്കുന്ന കാര്യങ്ങളിലും സത്യവും ഹക്കും അതുപോലെ തന്നെ ബാത്തിലും പരിശോധിച്ചുകൊണ്ട് ഹക്കിന്റെ കാര്യങ്ങൾ തെരഞ്ഞെടുക്കുകയും ബാത്തിലിനെ ഉപേക്ഷിക്കുകയും അതിന്റെ ഇസ്ലാമിക ശരീഅത്ത് നിശ്ചയിച്ച ക്രമങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കണം യഥാർത്ഥമായ മുസ്ലിം. അപ്പോഴേ അവന്റെ ഒരു മുസ്ലിമിന്റെ ജീവിതം ക്രമത്തിന് അധീനമാണ്, ക്രമത്തിന് അതീതമല്ല എന്ന് വരികയുള്ളൂ. അങ്ങനെയുള്ള സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന് ക്രമവും താളവും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങളിലും നമ്മുടെ വാക്കുകളിലും സംഭവിച്ചിട്ട എല്ലാ പിഴവുകളും പിശകുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു യുവ പണ്ഡിതനും പ്രബോധകനുമായ ജാബിർ കായക്കൊടി മരണപ്പെട്ടു. അദ്ദേഹം കുറച്ചു കാലം വിദേശ രാജ്യത്ത് ദാഴിയായി പ്രവർത്തിച്ചു. പിന്നെ നാട്ടിൽ തിരുവനന്തപുരത്ത് ഒരു പള്ളിക്കൂടത്തിൽ അധ്യാപകനും ആ ഭാഗങ്ങളിലൊക്കെ ധാരാളം ഇസ്ലാമിക ദഴവത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പണ്ഡിതനായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പരലോകത്തും മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുഷ്കർമ്മങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന പിതാവിനും സഹോദരന്മാർക്കുമെല്ലാം അദ്ദേഹത്തിന്റെ വേർപാടിൽ സഹിക്കാനും അതുപോലെ തന്നെ അതിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രതിഫലം കാംക്ഷിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ എം പി മുഹമ്മദ് നമ്മുടെ ഭഗവാനിയുള്ള ഒരു സഹോദരന്റെ ബന്ധുവാണ്. അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് കോഴിക്കോട് തുടങ്ങിയ ആളുകൾ മരണപ്പെട്ടതായി വിവരമറിയിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ രോഗമായി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട ആളുകളുണ്ട്. നമ്മുടെ നേരത്തെ ഞാൻ ആവർത്തിക്കുകയാണ്, ഇപ്പോഴും നമ്മുടെ മോയിൻകുട്ടി മദനി അദ്ദേഹത്തിന്റെ രോഗശമനത്തിന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ പല ആളുകളും അവരുടെ രോഗശമനത്തിനായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി കൊടുത്ത് സന്തോഷത്തോടുകൂടി അവരുടെ കുടുംബത്തോടൊന്ന് ചേരാൻ അല്ലാഹു പറയാകട്ടെ. നമ്മുടെ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുഴുവൻ സഹോദരന്മാരും, അവരിൽ പല ചെറിയ ആവശ്യങ്ങളുള്ളവരുണ്ട്, വലിയ ആവശ്യങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാവരെയും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം റബ്ബന ഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്ലിമീൻ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറൻ ഖാമ اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما اللهم لا تجعل فينا ولا معنا شقيا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد على آله وصحبه.